إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه وما أمروا إلا ليعبدوا الله مخلصين له الدين مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة أيها المؤمنين والمؤمنات أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله وكونوا عباد الله إخوانا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തോടാദ്യം ബാധ്യതയുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരും ജിന്നുകളും അടങ്ങുന്ന രണ്ട് സൃഷ്ടിവർഗങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള രഹസ്യമായി പഠിപ്പിച്ചതും ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കളെയും മുർസലീങ്ങളെയും ഈ ലോകത്തേക്ക് അയച്ചതും നിയോഗിച്ചതും അല്ലാഹുവിന്റെ കുതുബുകൾ വേദഗ്രന്ഥങ്ങൾ അഖിലവും അവതരിപ്പിക്കപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനു വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെയും പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെയും വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിന്റെയും പിന്നിലുള്ള യുക്തിരഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇബാദത്തുല്ലാഹി വഹ്ദഹ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യരെയും നാം എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന അല്ലാഹുവിന്റെ വചനം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ആമുഖമായ ഖുതുബത്തുൽ ഹാജയുടെ ശേഷം ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തെ വചനം, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പക്ഷേ മനപ്പാടമുള്ള മറ്റൊരു ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമു സ്സലാത വയുതു സ്സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസീൻ, അവർ ഇഖ്ലാസുള്ളവരായിരിക്കണം, അവർ ഇഖ്ലാസുള്ളവരായിരിക്കണം. ലഹുദ്ദീൻ, കീഴ്വണക്കം, ദീൻ അല്ലാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, അതോടൊപ്പം അവർ ഹുനഫാക്കളായിരിക്കണം. ഹനീഫായ മഹാനായ അബുൽ ഹുനഫാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാമുൽ ഹുനഫാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റുന്ന ഹനീഫുകളായി ഹുനഫാക്കളായിക്കൊണ്ടവർ അല്ലാഹുവിനെ ഇഖ്ലാസോടുകൂടി ദീൻ മുഴുവൻ സമർപ്പിക്കണം, അങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വയുഖീമു സ്സലാത്ത് വയുതു സകാത്ത്, നമസ്കാരം നിർവഹിക്കാനും സകാത്ത് മുറ പോലെ നിർവഹിക്കാനും. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതാണ് വക്രതയില്ലാത്ത നേരായ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിലെ ഈ അഞ്ചാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് ദീനിന്റെ ഏറ്റവും ഹ്രസ്വമായ ഒരു വിവരണമാകുന്നു. ദീൻ എന്താണ് എന്നുള്ളത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ള മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളെ സൃഷ്ടിക്കുക വഴിയുള്ള അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? നാം ആമുഖമായി സൂചിപ്പിച്ചു വെച്ചു, ഇബാദത്തുല്ലാഹി വഹ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിലൂടെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അവരോട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന സൃഷ്ടിപ്പിന്റെ രഹസ്യം അല്ലാഹുവിടെ ആദ്യം പറഞ്ഞു, ഇബാദത്തുല്ലാഹ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത്, അല്ലാഹുവിന് എങ്ങനെ നമ്മൾ സമർപ്പിക്കണം, നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇബാദത്തുകൾ അല്ലാഹുവിങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ അതിനൊക്കുന്ന നിബന്ധന ഒന്നാമതായി എന്തായിരിക്കണം എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നു. അൽ ഇഖ്ലാസ്, മുഖ്ലിസീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറഞ്ഞത് അതാണ്. ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുനഫ, അതോടൊപ്പം അവർ ഹുനഫാക്കളായിരിക്കണം, അതോടൊപ്പം അവർ ഹുനഫാക്കളായിരിക്കണം. എന്താണ് ഹുനഫാക്കൾ എന്ന് പറഞ്ഞാൽ? ഹനീഫ് എന്ന് പറയുന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് ഹുനഫ. ഹുനഫ എന്ന് പറഞ്ഞാൽ, ഹനീഫ് എന്ന് പറഞ്ഞാൽ, മായിലൻ അനി ശിർക്ക്, ജാനിഹൻ ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായും തൗഹീദിലേക്ക് ചാഞ്ഞ്, ശിർക്ക് പാടെ ഒഴിവാക്കി തൗഹീദിന് മാത്രം വിധേയത്വം കാണിച്ച് ഒരു മനുഷ്യൻ നിലകൊള്ളുകയാണെങ്കിൽ അവന് ഹനീഫ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ശിർക്കിനെ പാടെ മാറ്റി നിർത്തി തൗഹീദിന് സമ്പൂർണ്ണ വിധേയത്വം കാണിച്ച് ഹുനഫാക്കളായിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതാണ് അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന, നമസ്കാരം അനുഷ്ഠിക്കുന്ന, സകാത്ത് നിർവഹിക്കുന്ന ആ ഇബാദത്തുകൾ, ആ സൽക്കർമ്മങ്ങൾ അടങ്ങുന്നതാണ് യഥാർത്ഥ ദീൻ. ഇഖ്ലാസോടുകൂടി ശിർക്കൊഴിവാക്കി തൗഹീദിന് സമ്പൂർണ്ണ വിധേയത്വം കാണിച്ച് അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്ന ഇബാദത്തുകൾ, അതാണ് ദീനുൽ ഖയ്യിമ, വക്രതയില്ലാത്ത നേരായ മതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനോട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ
ഉലമാക്കൾ എല്ലാവരും, അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങൾ എല്ലാവരും, നമ്മുടെ പ്രവർത്തനം സൽക്കർമ്മമാകണമെങ്കിൽ, സൽക്കർമ്മം എന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിൻകൽ സ്വീകാര്യമാകണമെങ്കിൽ, ഒന്നാമതായി പഠിപ്പിച്ച നിബന്ധന അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇഖ്ലാസ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട യോഗ്യതയായി, നമുക്കുണ്ടാകേണ്ട വിശേഷണമായി പഠിപ്പിച്ച ഇഖ്ലാസ് എന്താണ്? ഉലമാക്കൾ പഠിപ്പിക്കുന്നു, അൽ ഇഖ്ലാസ് ഹുവ തസ്ഫിയത്തുൽ ഇൻസാൻ അമലഹു ബിസാലിഹിൻ നിയ്യ. ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ സദുദ്ദേശപരമായി സംസ്കരിക്കുകയാണ്, നല്ല നിയത്തോടെ, നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തനങ്ങളെല്ലാം സംസ്കരിക്കുന്നു. അങ്ങനെ സംസ്കരിക്കുമ്പോൾ ആ സംസ്കരണ പ്രക്രിയയിൽ മോശമായ, മ്ലേച്ഛമായ യാതൊരു കറകളും അഴുക്കുകളും അതിനെ ബാധിക്കാൻ പാടുകയില്ല. ഏതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, ദീനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സംസ്കരിക്കുമ്പോൾ അതിലേക്ക് ചേരാതിരിക്കേണ്ട അഴുക്കുകളും കറകളും എന്താണ്? മിനശ്ശിർക്ക്, ആദ്യമായി ശിർക്കുണ്ടാകാൻ പാടില്ല. വൽ നിഫാഖ് വൽ കുഫ്, കുഫ്റിന്റെയും നിഫാഖിന്റെയും അഴുക്കുകളും കറയും യാതൊന്നും അവശേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലോകമാന്യത, പ്രകടനപരത, കീർത്തിക്ക്, പെരുമക്ക്, പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ കാഴ്ചവെക്കൽ, ഇതൊന്നും പാടില്ല. ഈ കറകളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങൾ സദുദ്ദേശപരമായി അല്ലാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച്, അല്ലാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച് ഇബ്തിഗാ മർളാത്തില്ല, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക, ഇതാണ് ഇഖ്ലാസ്. ഷിർക്കിന്റെയും കുഫ്രിന്റെയും നിഫാഖിന്റെയും റിയായിന്റെയും സുമഅത്തിന്റെയും ലാഞ്ചനകൾ പേറാതെ അല്ലാഹുവിന്റെ വജുഹ് ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം മുന്നിൽ കണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ശുദ്ധമായ പ്രകടനമാകുന്നു ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഇഖ്ലാസ് കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇഖ്ലാസിനെ ബാധിക്കുന്ന കറകൾ നമ്മൾ ഈ നിർവചനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇഖ്ലാസിനെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കറ, ഒന്നാമത്തെ ദുർഗുണം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അശിർക്കു ബില്ലാഹ്, അശിർക്കുൽ അശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൻ യുശ്രിക് ബില്ലാഹ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആരല്ലാഹുവിനെ പങ്കുവെക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം ഹറാമാക്കിയാൽ അവന്റെ സങ്കേതം, അവന്റെ സങ്കേതം നരകമാകുന്നു. ഷിർക്ക് വെക്കുന്ന ഈ അക്രമികൾ, ഇന്ന ഷിർക്ക ലുൽമുൻ അലീം, ഷിർക്ക് ഏറ്റവും വലിയ പാതകമാണ്, അക്രമമാണ്, ഏറ്റവും കടുത്ത അപരാധമാണ്. അങ്ങനെയുള്ള അപരാധം പേറുന്ന അക്രമികളായിട്ടുള്ള ആളുകൾ, വമാ ലിൽലാലിമീന മിൻ അൻസാർ, അവർക്ക് യാതൊരു സഹായിയെയും കണ്ടെത്താൻ കഴിയുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ലഇൻ അശ്രക്ത, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ ശിർക്ക് വെച്ച് പുലർത്തിയാൽ, അല്ലാഹുവിനെ പങ്കുചേർത്താൽ, ലയഹ്ബതന്ന അമല, താങ്കളുടെ അമലെല്ലാം, താങ്കളുടെ പ്രവർത്തനമെല്ലാം നിഷ്ഫലമായി പോകും, വൃഥാവിലായി പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നരകക്കാരുടെ കൂട്ടത്തിൽ, പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത കൊടും പാതകമാണ്, അല്ലാഹുവോടുള്ള അക്രമമാണ് അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇഖ്ലാസിനെ ബാധിക്കുന്ന ആദ്യത്തെ കറ ഇതാണ്. രണ്ടാമത്തെ കാര്യം അൽ കുഫ്റു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന കറകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹ് وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. സൂറത്തുൽ നിസാ 136 ആമത്തെ ആയത്ത്. ആരെങ്കിലും അല്ലാഹുവിനെ കളവാക്കിയാൽ, അവന്റെ മലക്കുകളെ കളവാക്കിയാൽ, അവന്റെ കിതാബുകളെ കളവാക്കിയാൽ, അവന്റെ മുർസലുകളെ കളവാക്കിയാൽ, അവസാന നാളിനെ കളവാക്കിയാൽ, ഫഖദ് ദല്ല ദലാലം ബഈദ, ആ കുഫ്രിലൂടെ അവൻ വിദൂരമായ വഴികേടിൽ ആപതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഖ്ലാസിനെ നശിപ്പിച്ചേക്കാവുന്ന രണ്ടാമത്തെ കറയാണ് കുഫ്ർ. ഇത് പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞ കുഫ്റു മുത്തലഖാണ്. ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത കുഫാറുകളെ ഇതിന്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, മുസ്ലിം നാമം പേറിയതിന് ശേഷം നമ്മിൽ സംഭവിക്കുന്ന കുഫ്രിന്റെ നീക്കുപോക്കുകൾ, അത് വളരെ ഗൗരവമാണ്. നാം ഓരോരുത്തരും അണുനിമിഷം പോലും കൈവിടാതെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഗൗരവമായ ചിന്തയാണ് ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ആ ഹിദായത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞേക്കാവുന്ന കുഫ്. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. ഹുദ വ്യക്തമായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, എതിരിട്ട് നിൽക്കുന്നവർ, വയത്തബി ഖൈറ സബീലിൽ മുഅ്മിനീൻ, ഈ ആയത്ത് അവതരിക്കുന്ന കാലത്തുള്ള മുഅ്മിനുകളായിട്ടുള്ള സലഫുകൾ, സ്വഹാബത്ത് ഒന്നാമത് പ്രവേശിക്കപ്പെടുന്ന സലഫുകളുടെ പാതയിൽ ആ സലഫുകളുടെ മാർഗത്തെ വിട്ടുകളയുന്ന, സലഫുകളുടേതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ സലഫുകളുടെ മനസ്സിലാക്കലുകൾക്ക് പുറത്ത് സ്വന്തം ബുദ്ധിക്കും സ്വന്തം യുക്തിക്കും സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം നാടിന്റെ പ്രമാണങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിക്കപ്പെട്ട ഹുദയുടെ വിളംബരത്തിന് ശേഷം, ആ ഹുദ മനസ്സിലാക്കിയതിന് ശേഷം പുറംതിരിഞ്ഞ് നടക്കുകയാണ്. ആ റസൂലുള്ളാഹിയുടെ ഹുദയോട്, ഹദിയനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്, എതിരിടുകയാണ്. അങ്ങനെയുള്ള കുഫ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുക. പാടെ ചിലർ വാദിക്കുന്നു നമുക്ക് ഖുർആൻ മാത്രം മതി, സംശയിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, എന്ത് സംശയിക്കാൻ. എന്നാൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഅദല്ലാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, കേവലം ഒരു മനുഷ്യനാണ് എന്ന വിശേഷണം ചാർത്തി മനുഷ്യന്മാർക്ക് തെറ്റ് സംഭവിക്കാമല്ലോ എന്നൊരു ന്യൂനത ചികഞ്ഞുകൊണ്ട് പറയുന്നു, ഹദീസുകൾ ചിലപ്പോൾ സ്വീകരിക്കാൻ നിർവാഹമില്ലാതെ വന്നേക്കാം, അല്ലെങ്കിൽ ആ ഹദീസുകളെ ക്രോഡീകരിച്ച ഹദീസ് വിശാരദന്മാർ, അവൻ മനുഷ്യന്മാരാണല്ലോ, ഇമാമുൽ ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ, അവർ മനുഷ്യരായതുകൊണ്ട് അവർക്ക് സംഭവിക്കാവുന്ന ന്യൂനതകൾ ആ ഹദീസിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് കണ്ണടച്ച് സ്വീകരിക്കാൻ നിർവാഹമില്ല. എല്ലാ ഹദീസുകളും നമ്മളെങ്ങനെ സ്വീകരിക്കും? ചിലപ്പോൾ തോട്ടിലേക്ക്, ചിലപ്പോൾ വീട്ടിലേക്ക്, ചിലപ്പോൾ നാട്ടിലേക്ക്, തോന്നുന്ന കോലത്തിൽ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് സ്ഥിരപ്പെട്ട സ്വഹീഹായി ഹദീസ് വിശാരദന്മാർ ഹുക്കുമ പറഞ്ഞ ഏതൊരു ഹദീസും സ്വീകരിക്കാൻ നിർബന്ധ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും. ഇങ്ങനെയുള്ള കുഫ്രിന്റെ ലാഞ്ഛനകൾ ഹിദായത്ത് ലഭിച്ചതിന് ശേഷം നമ്മളിൽ വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഖ്ലാസിനെ തീർച്ച അത് കരിച്ചു കളഞ്ഞേക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായി നമ്മുടെ ഇഖ്ലാസിനെ ബാധിച്ചേക്കാവുന്ന കറയാണ് അന്നിഫാഖ്. സുബ്ഹാനല്ലാഹ്. എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ, ഇൽഹാറുൽ ഖൈർ വ ഇബ്താനു ശർ, അല്ലെങ്കിൽ ഇൽഹാറുൽ ഈമാൻ വ ഇബ്താനുൽ കുഫ്. പ്രകടഭാവത്തിൽ മുഅ്മിൻ, മുസ്ലിം, ഈമാനിനെ പ്രകടഭാവത്തിൽ അവനുണ്ട്. എന്നാൽ വ ഇബ്താനുൽ കുഫ്, മനസ്സിൽ, അവന്റെ ഹൃദയത്തിൽ കുഫ്രിന്റെ, നിഷേധത്തിന്റെ ലാഞ്ചന കറ പിടിപ്പിച്ചിട്ടുണ്ട്. മനസ്സിൽ കുഫ്, നാക്കിൽ ഈമാൻ, പുറമേ ഈമാൻ, ഇതാണ് നിഫാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ യോഗ്യതയായി, അവരുടെ വിശേഷണമായി സലഫുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം, മഹാന്മാരായ താബിഈങ്ങൾ, അവരിൽപ്പെട്ട ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയുന്നു, അദ്രക്തു സലാഫീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ സഖാക്കളിൽപ്പെട്ട, അനുചരന്മാരിൽപ്പെട്ട 30 സ്വഹാബികളെ ഞാൻ കാണുകയുണ്ടായി, കണ്ടുമുട്ടുകയുണ്ടായി. കുല്ലുഹും യഖാഫു നിഫാഖ് അലാ നഫ്സിഹിം, അവരെല്ലാവരും സ്വന്തം ശരീരത്തിൽ നിഫാഖ് ബാധിക്കുന്നത് സ്വയം അവർ ഭയപ്പെട്ടിരുന്നു. പലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നാറുള്ള ഒരു രഹസ്യ അഹങ്കാരം, അതവർക്ക് തോന്നിയിട്ടില്ല, അവരാരും പറഞ്ഞിട്ടില്ല. ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വമീകായിൽ, ഞാൻ ജിബ്രീലിന്റെ ഈമാനിനോളം മീഖായിലിന്റെ ഈമാനിനോളം പോന്നവനാണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും തങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചേക്കാവുന്ന നിഫാഖിന്റെ കറയിൽ വളരെ ആകുലതയോടെ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. മഹാന്മാരായ താബിഈകളിൽപ്പെട്ട ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഖാഫഹു ഇല്ലാ മുഅ്മിൻ, നിഫാഖിന് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനായിരിക്കും. അതല്ല, എനിക്ക് തൗഹീദ് ലഭിച്ചു, ബിദഅത്ത് എന്താണെന്ന് തിരിഞ്ഞു, ഞാൻ സുന്നത്തിലാണ്, ശിർക്കിന്റെ ലാഞ്ചനകൾ എന്നെ പേറിയിട്ടില്ല, ഞാൻ പേറിയിട്ടില്ല, അതുകൊണ്ട് നിഫാഖ് എന്നത് എന്നെ തൊട്ടുതീണ്ടുകയില്ല എന്ന് ആരെങ്കിലും നിർഭയത്വത്തോടുകൂടി മനസ്സിൽ വാദിച്ചാൽ അവൻ മുനാഫിക്കായിരിക്കും. ഇല്ല മുനാഫിഖ്, മുനാഫിക്കനെ നിഫാഖിനെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വത്തിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വഹിയിലൂടെ അറിയിച്ചു കൊടുത്ത അവിടുത്തെ മുനാഫിക്കുകളുടെ പേരുകൾ ഖുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അറിയാം, റസൂലുള്ള അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ്. എന്നിട്ട് പറയുന്ന വാചകം, പ്രിയമുള്ളവർ, എക്കാലത്തും ഒരു വിശ്വാസി തന്റെ മനസ്സിൽ അടിവരയിടേണ്ട വാചകങ്ങളാകുന്നു. അൻശുദുക്കല്ലാ, അല്ലയോ ഖുദൈഫ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി ഫീ മൻ സമ്മാ ലക മിനൽ മുനാഫിഖീൻ, അള്ളാഹുവിന്റെ റസൂലെങ്ങാനും മുനാഫിക്കുകളുടെ പേരായി താങ്കൾക്ക് പറഞ്ഞു തന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരെങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടോ ഖുദൈഫ? അൻശുദുക്കല്ലാ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ. ഭയപ്പെട്ടിരുന്നു സലഫുകൾ, ഭയപ്പെട്ടിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. ഇത് നമ്മുടെ ഇഖ്ലാസിനെ ഗ്രസിച്ചേക്കാവുന്ന മൂന്നാമത്തെ കറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുനാഫിക്കുകളുടെ പര്യവസാനം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇന്നൽ മുനാഫിഖീന ഫിദ് ദർകിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹും നസീറ, തീർച്ചയായും മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവർ നരകത്തിന്റെ ഏറ്റവും ഭയാനകരമായ ശിക്ഷയുടെ തട്ടിലായിരിക്കും, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ഏറ്റവും കഠിനമായ ശിക്ഷ, അവിടെയാണ് അവരുടെ പര്യവസാനം. വലം തജിദ ലഹും നസീറ, അവർക്ക് യാതൊരു സഹായിയെയും കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന മൂന്നാമത്തെ കറയാണ് നിഫാഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ എല്ലാവിധ ലക്ഷണങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുമാറാകട്ടെ. അക്കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, നിഫാഖിന്റെ ലക്ഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ നിത്യജീവിതത്തിൽ അത് നിത്യസംഭവമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിഫാഖ് നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുന്നേക്കാം. ഇദാ ഹദ്ദത്ത്, സംസാരിച്ചാൽ അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ്, വാദത്തം കൊടുത്താൽ അവൻ ലംഘിച്ചേക്കും. വിശ്വസിച്ചാൽ വഇദത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിച്ചേക്കും. തെറ്റിക്കഴിഞ്ഞാൽ വഇദാ ഖാസമ ഫജറ, തെറ്റിക്കഴിഞ്ഞാൽ തെറിവിളിക്കും, ചീത്ത പറയും. ഇത് മുനാഫിക്കിന്റെ ലക്ഷണങ്ങളായി, നിഫാഖിന്റെ ലക്ഷണങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാലാമതായി നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കറയാകുന്ന ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്, അറിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശിർക്കുൽ അസ്ഗർ, നിങ്ങളുടെ മേൽ ഏറ്റവും ഞാൻ ഭയപ്പെടുന്ന കാര്യമാകുന്നു അശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. സഹാബികൾ ചോദിച്ചു, അശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ ഈ ചെറിയ ശിർക്ക്, ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയാ, അത് ലോകമാന്യത, പ്രകടനപരത ആകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബത്തിനൊരിക്കൽ വിവരിച്ചു കൊടുത്തു എന്താണ് റിയാ. വളരെ എളുപ്പകരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം, ഒരാൾ നമസ്കരിക്കുന്നു, യുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നസറിന്നാസി ഇലൈഹി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ചുറ്റും ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ആളുകൾ തന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്നർത്ഥത്തിൽ അവൻ നമസ്കാരം നന്നാക്കുന്നു, മോടി പിടിപ്പിക്കുന്നു, അവൻ റിയാ ബാധിച്ചവനാകുന്നു. ഇതാണ് ശിർക്കുൽ അസ്ഹർ. ശിർക്കുൽ അക്ബർ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുമെങ്കിൽ, ശിർക്കുൽ അസ്ഹർ ഇസ്ലാമിന്റെ മില്ലത്തിൽ പുറത്തു പോകുകയില്ലെങ്കിലും അതൊരു പക്ഷേ നമ്മുടെ ശിർക്കുൽ അക്ബറിലേക്ക് എത്തിച്ചേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന നാലാമത്തെ കറയാകുന്നു ശിർക്കുൽ അസ്ഹർ. അഞ്ചാമതായി നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യമായി ഉലമാക്കൾ പഠിപ്പിച്ചു അദ്-ദിക്ർ, അശ്ശുഹ്റ, അസ്മഅ, പ്രശസ്തിക്കും കീർത്തിക്കും തന്നെ ആളുകൾ സ്മരിക്കാനും വേണ്ടി പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, യുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, യുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു ഫല തഹ്സബന്നഹും ബിമഫാസതി മിനൽ അദാബ്. ചില ആളുകളുണ്ട് അവർ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ പോലും സ്വന്തം സ്തുതിക്കപ്പെടാൻ, ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും ഞാനതിൽ ഭാഗവാക്കായിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ലഭിക്കണം എന്നാഗ്രഹം പേരുന്നവർ. അവർ വിചാരിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള കഠിനമായ പര്യവസാനമല്ലാതെ ഒന്നും അവർ വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അബു ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അറഅയ്ത റജുലൻ ഗസാ യൽതമിസുൽ അജ്റ വദ്-ദിക്ർ, റസൂലേ, യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ജിഹാദിൽ ഏർപ്പെട്ടിട്ടുള്ള മനുഷ്യൻ, അവൻ ആദ്യം ആഗ്രഹിക്കുന്നത്, ആ ജിഹാദിലൂടെ അവൻ ആദ്യം തേടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ജിഹാദിന്റെ കൂലിയാണ്, പ്രതിഫലമാണ്. വദ്-ദിക്ർ, അതിന് പിന്നിൽ താനൊരു മുജാഹിദാണ്, താനൊരു ധീര പോരാളിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവനാണ് എന്ന കീർത്തിയും അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ ആദ്യത്തെ നിയത്ത് എന്താണ്? ജിഹാദിന് അള്ളാഹു നൽകുന്ന കൂലി തന്നെയാണ്, പ്രതിഫലം തന്നെയാണ്. രണ്ടാമതായി അവൻ ആഗ്രഹിക്കുന്നത് കീർത്തിയാണ്. എന്താണ് ഈ മനുഷ്യനെ കുറിച്ച് റസൂലെ താങ്കൾ വീക്ഷിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, മാലഹു, ഒന്നുമില്ല, അവനൊന്നുമില്ല. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹുവിന് വീണ്ടും സംശയം. ആദ്യം അവൻ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ പ്രതിഫലമാണല്ലോ, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് ശേഷമാണല്ലോ അവൻ കീർത്തി ആഗ്രഹിച്ചത്. ആ ചോദ്യം ആവർത്തിക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ശൈ അലഹു, ലാ ശൈ അലഹു, ലാ ശൈ അലഹു, ഒന്നുമില്ല, അവനൊന്നുമില്ല. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഒരു തത്വം അവിടെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അമലുകളിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ല. ഇല്ലാ മാ കാന ലഹു ഖാലിസൻ, ഖാലിസോടുകൂടി, ഇഖ്ലാസോടുകൂടി, ശിർക്ക് കലരാതെ, കുഫ്ർ കലരാതെ, നിഫാഖ് കലരാതെ, ചെറിയ ശിർക്ക് കലരാതെ, കീർത്തിക്കും പ്രശസ്തിക്കും ലോകമാന്യതക്കും പ്രകടമരുന്നതിനും വേണ്ടി യാതൊന്നും ചെയ്യാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അത് അള്ളാഹു അതല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയില്ല. അതോടെ അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും അവൻ ആഗ്രഹിക്കാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇഖ്ലാസ്, അതിനെ ബാധിക്കുന്ന കറകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസിന്റെ കറകളഞ്ഞ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين برضا الله. أما بعد، فاتقوا الله عباد الله، أوصيكم إياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്
തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന അമലുകൾ, ദീനായി നാം അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അനിവാര്യമായും ഉണ്ടായിത്തീരേണ്ട ഇഖ്ലാസ്, ആ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന, അതിനെ ബാധിക്കുന്ന ചില കറകൾ, രോഗങ്ങൾ, അവയെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നത്. ഇക്കൂട്ടത്തിൽ മഹാന്മാരായ ഉലമാക്കൾ അഞ്ചാമതായി അല്ലെങ്കിൽ ആറാമതായി പഠിപ്പിച്ച ഒരു കാര്യം, തലബു ദുനിയ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ദുനിയാവിന്റെ ലക്ഷ്യം വരിക, ദുനിയാവിനെ ആഗ്രഹിക്കുക, തേടുക, ഇതും നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഒരുപക്ഷേ മനുഷ്യന്മാർ ശിർക്കുൽ അക്ബറിൽ മുഴുകുന്ന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയും ബലിയും അതുപോലെയുള്ള ഇബാദത്തിന്റെ ഇനങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ആളുകൾ, അവരെ നമ്മൾ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അവർ നമുക്ക് മുൻപിൽ നിരത്തുന്ന കാരണങ്ങൾ ചിലപ്പോൾ ദുനിയാവിൻ്റെതായിരിക്കാം. അള്ളാഹുവിനോട് ചോദിച്ച് കിട്ടുന്നില്ല, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ക്ഷമയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഉത്തരം ലഭിച്ചേക്കാവുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള വീണ്ടും വിചാരമില്ല. പെട്ടെന്ന് കാര്യം സാധിക്കണം, അപ്പോൾ ഒരു പരസ്യം കാണുന്നു, കാര്യപ്രാപ്തിക്ക്, സന്താനലബ്ധിക്ക്, പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം അന്വേഷിക്കുന്ന ആളുകൾ, നിരത്താനുള്ള കാരണം ദുനിയാവിൻ്റെതാകുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തുകൾ നമ്മൾ റിയാഇനെ സൂചിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത ഉദാഹരണം, ആളുകൾ നമസ്കാരം നിർവഹിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാകുന്നു. വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ വല്ലദീനഹും യുറാഊൻ, അശ്രദ്ധമായി നമസ്കരിക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആ നമസ്കാരക്കാർക്ക് നാശം. ഇവിടെ വന്ന ലക്ഷ്യം ഏതാണ്? ദുനിയാവിന്റെ ലക്ഷ്യം. നമ്മൾ ചെയ്യുന്ന സമൂഹബന്ധിതമായിട്ടുള്ള ഇബാദത്തുകൾ, സകാത്ത് പോലെ, സദഖ പോലെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ഹദീസിനെ മുഖവിലക്കെടുക്കാതെ, എത്രയോ ദാനധർമ്മങ്ങളുടെ പരസ്യപ്രഖ്യാപനമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. പണക്കാരനായ ഒരാൾക്ക് ദാനധർമ്മം നൽകാൻ, സ്വതക്ക് നൽകാൻ ഫോട്ടോഗ്രാഫർമാരുടെ ആവശ്യമുണ്ടോ? മാധ്യമങ്ങളുടെ വിളിച്ചുകൂട്ടലിന്റെ ഒരകമ്പടി വേണോ? ഇല്ല. അതുകൊണ്ട് ഇബാദത്തുകൾ, അതിൽ നിന്ന് ഇഖ്ലാസ് ചോർന്നു പോകുന്ന ഓരോ ഘടകങ്ങളും ഉലമാക്കൾ പഠിപ്പിച്ച ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന കാരണത്തോട് അനുബന്ധിതമാണ്. തലബു ദുനിയ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ദുനിയാവിന്റെ ലക്ഷ്യം കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കൂട്ടത്തിലുള്ള മൂന്നാളുകളെ കുറിച്ച് പഠിപ്പിച്ചു. ഒന്നാമത്തവൻ ഒരു ആലിമായിരുന്നു, രണ്ടാമത്തവൻ ഒരു സഹിയായിരുന്നു എന്ന ആളുകൾ പറയപ്പെടുന്ന ഒരു സമ്പന്നനായിരുന്നു, ധർമ്മിഷ്ഠൻ, ഒരുപാട് പണമുള്ള ദാനധർമ്മം ചെയ്തിട്ടുള്ള ആളായിരുന്നു. മൂന്നാമത്തെ ആൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെട്ട ഒരു പോരാളിയായിരുന്നു. എന്നാൽ അവരല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പര്യവസാനം നരകത്തിലേക്ക് തിരിച്ചുവിട്ടു. എന്താണ് കാരണം? എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ജിഹാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തുകൾ അവർ അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടു. ദുനിയാവിന്റെ തൽപരതയ്ക്ക് വേണ്ടി അവർ അനുഷ്ഠിച്ചു. അവർ അവസാനം നിന്ദിരായി പരലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല
ദുനിയാവ് ലക്ഷ്യമാക്കിക്കൊണ്ട് ആഖിറത്തിന്റെ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുടെ പര്യവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ഇഖ്ലാസിനെ ബാധിക്കുന്ന കരകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി സുരക്ഷിതമായി ഇഖ്ലാസോടുകൂടി ഹുനഫാക്കളായി മഹാന്മാരായ അബുൽ ഹുനഫ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ ഹുനഫ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് മുറുകെ പിടിച്ചുകൊണ്ട് തൗഹീദിൽ പൂർണ്ണമായും വിധേയത്വം കാണിച്ച് ശിർക്കിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ അകറ്റി നിർത്തി ഇഖ്ലാസോടുകൂടി പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا الى طاعتك ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على محمد وعلى اله وصحبه اجمعين.